ആകാശവാണി മൻ കി ബാത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം.
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ റിപ്പബ്ലിക് ദിനമായ ജനുവരി 26 രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി എല്ലാവരും ആഘോഷിച്ചു. ഭാരതത്തിന്റെ ഭരണഘടന, പൗരന്മാരുടെ കർത്തവ്യം, പൗരന്മാരുടെ അവകാശങ്ങൾ, ജനാധിപത്യത്തോടുള്ള അവരുടെ പ്രതിബദ്ധത എല്ലാം ചേർന്ന് ഇത് ഒരു തരത്തിലുള്ള സാംസ്കാരികോത്സവം തന്നെയാണ്. ഇത് വരും തലമുറയെ ജനാധിപത്യത്തോടും ജനാധിപത്യപരമായ ഉത്തരവാദിത്തങ്ങളോടും ജാഗ്രതയുള്ളവരാക്കുന്നു, സംസ്കാരചിത്തരാക്കുന്നു. എന്നാൽ ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് പൗരന്മാരുടെ കർത്തവ്യം, പൗരന്മാരുടെ അവകാശങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് എത്രത്തോളം ചർച്ചകൾ നടക്കണമോ, എത്രത്തോളം ആഴത്തിലുള്ള, എത്രത്തോളം വ്യാപകമായ ചർച്ച നടക്കണമോ അത്രത്തോളം തന്നെ നടക്കുന്നില്ല. അവകാശങ്ങളുടെ കാര്യത്തിൽ എത്രത്തോളം ബലം കൊടുക്കുന്നുവോ അത്രത്തോളം തന്നെ ബലം എല്ലാ തലങ്ങളിലും എല്ലായ്പ്പോഴും കർത്തവ്യങ്ങളുടെ കാര്യത്തിലും കൊടുക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവകാശത്തിൻ്റെയും കർത്തവ്യത്തിൻ്റെയും രണ്ടു റെയിലുകളിലാണ് ഭാരതത്തിൻ്റെ ജനാധിപത്യമെന്ന വാഹനം വേഗതയിൽ മുന്നോട്ടു കുതിക്കുന്നത്. നാളെ ജനുവരി 30 നമ്മുടെ പൂജനീയനായ ബാപ്പുവിൻ്റെ ഓർമ്മദിനം. രാജ്യത്തിനുവേണ്ടി പ്രാണൻ ത്യജിച്ച രക്തസാക്ഷികൾക്ക് നാമെല്ലാം ജനുവരി 30 രാവിലെ 11 രണ്ട് മിനിറ്റ് മൗനം പാലിച്ച് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നു. ഒരു സമൂഹമെന്ന നിലയിലും ഒരു രാജ്യമെന്ന നിലയിലും ജനുവരി 30 11 രണ്ട് മിനിറ്റ് ശ്രദ്ധാഞ്ജലി എന്നത് നമ്മുടെ സ്വഭാവമായി മാറണം. രണ്ട് മിനിറ്റാണെങ്കിൽ തന്നെ അതിൽ സാമൂഹികമായ വീക്ഷണവും ദൃഢനിശ്ചയവും രക്തസാക്ഷികളോട് ആദരവും വ്യക്തമാക്കപ്പെടുന്നു. നമ്മുടെ രാജ്യത്ത് സൈന്യത്തോട്, സുരക്ഷാ സൈനികരോട് സ്വാഭാവികമായ ആദരവ് എല്ലാവർക്കുമുണ്ട്. റിപ്പബ്ലിക് ദിനത്തിൻ്റെ മുൻസന്ധ്യയിൽ വിവിധ വീരതാ പുരസ്കാരങ്ങൾ കൊണ്ട് ആദരിക്കപ്പെട്ട വീരജവാന്മാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഈ പുരസ്കാരങ്ങളിൽ കീർത്തിചക്ര, ശൗര്യചക്ര, പരമവിശിഷ്ട സേവാ മെഡൽ, വിശിഷ്ട സേവാ മെഡൽ തുടങ്ങി പലതുമുണ്ട്. എനിക്ക് വിശേഷിച്ചും യുവാക്കളോട് അഭ്യർത്ഥിക്കാനുള്ളത്, സാമൂഹിക മാധ്യമങ്ങളിൽ വളരെ ഉത്സാഹപൂർവം ഇടപെടുന്ന നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാനാകുമോ? ഇപ്രാവശ്യം ഈ ബഹുമാന്യ പുരസ്കാരങ്ങൾ കിട്ടിയ വീരന്മാരെ ഇന്റർനെറ്റിൽ പരതി അവരെക്കുറിച്ച് രണ്ടു നല്ല വാക്കെഴുതി കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കൂ. അവരുടെ ധൈര്യത്തെ, ആവേശത്തെ ആഴത്തിൽ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ആശ്ചര്യമുണ്ടാകും, അഭിമാനവുമുണ്ടാകും, പ്രേരണയുമുണ്ടാകും. ഒരു വശത്ത് നാം ജനുവരി 26 സന്തോഷത്തോടും ഉത്സാഹത്തോടുമുള്ള ആഘോഷവാർത്തകൾ കേട്ട് സന്തോഷിക്കുമ്പോൾ, കശ്മീരിൽ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കു വേണ്ടി കാവൽ നിന്ന നമ്മുടെ സൈന്യത്തിൻ്റെ വീരജവാന്മാർ ചരമമടഞ്ഞ വാർത്തയും എത്തി. ഞാൻ ആ വീരജവാന്മാർക്കെല്ലാം ആദരവോടെ ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നു, അവരെ നമിക്കുന്നു. എന്റെ യുവസുഹൃത്തുക്കളെ, ഞാൻ മൻ കി ബാത് എന്ന പരിപാടിയിലൂടെ എന്റെ മനസ്സിലുള്ളത് പതിവായി വ്യക്തമാക്കാറുണ്ടെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ എന്നീ മാസങ്ങൾ എല്ലാ കുടുംബങ്ങളിലും പരീക്ഷകളുടെ കാലമാണ്. വീട്ടിൽ 1-2 കുട്ടികൾക്ക് പരീക്ഷയായിരിക്കും. എന്നാൽ കുടുംബമൊന്നാകെ പരീക്ഷയുടെ ഭാരം വഹിക്കുന്നുണ്ടാകും. അതുകൊണ്ട് ഇതാണ് വിദ്യാർത്ഥി സുഹൃത്തുക്കളോട്, അവരുടെ രക്ഷാകർത്താക്കളോട്, അവരുടെ അധ്യാപകരോട് സംസാരിക്കാനുള്ള ശരിയായ സമയമെന്ന് എന്റെ മനസ്സു പറയുന്നു. കാരണം പല വർഷങ്ങളായി ഞാൻ എവിടെയെല്ലാം പോയോ, ആരെയെല്ലാം കണ്ടോ, അവിടെയെല്ലാം പരീക്ഷ മനക്ലേശമുണ്ടാക്കുന്ന ഒന്നായി കണ്ടു. കുടുംബത്തിന് മനക്ലേശം, വിദ്യാർത്ഥിക്ക് മനക്ലേശം, അധ്യാപകർക്ക് മനക്ലേശം. വളരെ വിചിത്രമായ മനഃശാസ്ത്രപരമായ അന്തരീക്ഷം എല്ലാ വീടുകളിലും കാണാനാകുന്നു. എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത് ഇതിൽ നിന്ന് പുറത്തു വരണം എന്നാണ്. അതുകൊണ്ട് ഇന്ന് യുവസുഹൃത്തുക്കളോട് അല്പം വിശദമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ അറിയിച്ചപ്പോൾ അനേകം അധ്യാപകർ, രക്ഷാകർത്താക്കൾ, വിദ്യാർത്ഥികൾ എന്നിവർ എനിക്ക് മെസ്സേജ് അയച്ചു, ചോദ്യങ്ങളയച്ചു. നിർദ്ദേശങ്ങളയച്ചു, വേദന വ്യക്തമാക്കി, കഷ്ടപ്പാടിനെക്കുറിച്ച് സൂചിപ്പിച്ചു. അതെല്ലാം കണ്ട ശേഷം എന്റെ മനസ്സിലുണ്ടായ ചിന്തകൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. സൃഷ്ടി എന്ന കുട്ടിയുടെ ടെലിഫോൺ സന്ദേശം എനിക്ക് ലഭിച്ചു. കേൾക്കൂ, സൃഷ്ടി പറയുകയാണ്: സർ, എനിക്ക് അങ്ങയോട് പറയാനുള്ളത്, പരീക്ഷാ സമയത്ത് ഞങ്ങളുടെ വീട്ടിലും അയൽവക്കത്തും സമൂഹത്തിലും വളരെ ഭയപ്പെടുത്തുന്ന അന്തരീക്ഷമാണുണ്ടാകുന്നത്. അതുകാരണം കുട്ടികൾക്ക് പ്രോത്സാഹനം ലഭിക്കുന്നതിന് പകരം മനസ്സിടിവാണുണ്ടാകുന്നത്. ഈ അന്തരീക്ഷം സന്തോഷത്തിൻ്റേതാക്കാനാവില്ലേ എന്നാണ് എനിക്ക് അങ്ങയോട് ചോദിക്കാനുള്ളത്. ചോദ്യം ചോദിച്ചത് സൃഷ്ടിയാണ്, പക്ഷേ ഈ ചോദ്യം നിങ്ങളുടെ എല്ലാം മനസ്സിലുള്ളതാണ്. പരീക്ഷ സന്തോഷത്തിൻ്റെ അവസരമാകേണ്ടതാണ്. വർഷം മുഴുവൻ അധ്വാനിച്ചതാണ്, ഇപ്പോഴത് പ്രകടിപ്പിക്കാനുള്ള അവസരം വന്നിരിക്കുകയാണ് എന്നുള്ള ഉത്സാഹവും സന്തോഷവും ഉണ്ടായിരിക്കണം. പരീക്ഷയ്ക്ക് സന്തോഷമുണ്ടാകുന്നവർ വളരെ കുറച്ചു പേരേയുള്ളൂ. അധികമാളുകൾക്കും പരീക്ഷ എന്നത് സമ്മർദ്ദത്തിൻ്റെ അവസരമാണ്. സന്തോഷിക്കുന്നവർക്ക് നേട്ടമുണ്ടാകും, സമ്മർദ്ദമുള്ളവർ പശ്ചാത്തപിക്കും. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ പരീക്ഷ ഒരുത്സവമാണ്. പരീക്ഷയെ ആഘോഷത്തിൻ്റെ അവസരമായി തന്നെ കാണണം. ഉത്സവം വരുമ്പോഴാണ് ആഘോഷിക്കുന്നത്, അപ്പോഴാണ് നമ്മുടെ ഉള്ളിൽ നല്ലത് സംഭവിക്കുന്നത്, അതാണ് പുറത്തേക്ക് വരുന്നത്. സമൂഹത്തിൻ്റെ ഉത്സവത്തിൻ്റെ അവസരത്തിലാണ് ശക്തിയുണ്ടെന്ന അനുഭൂതിയുണ്ടാകുന്നത്, ഏറ്റവും നല്ലത് പ്രകടമാക്കപ്പെടുന്നു. പൊതുവേ നമുക്ക് തോന്നും നാം എത്ര അനുസരണയില്ലാത്തവരാണ് എന്ന്. എന്നാൽ 40-50 ദിവസം നടക്കുന്ന കുംഭമേളയുടെ ഏർപ്പാടുകൾ കാണുമ്പോൾ മനസ്സിലാകും ഈ താൽക്കാലിക വ്യവസ്ഥകൾക്ക് പോലും എത്ര അച്ചടക്കമാണുള്ളതെന്ന്. ഇതാണ് ഉത്സവത്തിൻ്റെ ശക്തി. പരീക്ഷാ സമയത്തും കുടുംബം മുഴുവൻ, സുഹൃത്തുക്കൾക്കിടയിൽ, അയൽപക്കങ്ങൾക്കിടയിൽ ഒരു ഉത്സവാന്തരീക്ഷം രൂപപ്പെടണം. പ്രഷർ പ്ലഷറായി മാറുന്നത്, സമ്മർദ്ദം സന്തോഷമായി മാറുന്നത് നിങ്ങൾക്ക് കാണാം. ഉത്സവാന്തരീക്ഷം മനസ്സിനെ ഭാരമില്ലാത്തതാക്കി മാറ്റും. മാതാപിതാക്കളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങളീ 3-4 മാസം ഉത്സവാന്തരീക്ഷം ഉണ്ടാക്കണം എന്നാണ്. കുടുംബം മുഴുവൻ ഒരു ടീം എന്ന പോലെ ഈ ഉത്സവത്തെ വിജയപ്രദമാക്കാൻ തങ്ങളുടെ പങ്ക് ഉത്സാഹത്തോടെ നിർവഹിക്കണം. നോക്കൂ, നോക്കിയിരിക്കെ മാറ്റം വന്നു ചേരും. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ, കച്ച് മുതൽ കാമരൂപ് വരെ, അമ്രേലി മുതൽ അരുണാചൽ പ്രദേശ് വരെ, ഈ 3-4 മാസങ്ങളിൽ പരീക്ഷകളോട് പരീക്ഷകളാണ്. എല്ലാ വർഷവും ഈ 3-4 മാസത്തെ തങ്ങളുടേതായ രീതിയിൽ, തങ്ങളുടേതായ പാരമ്പര്യമനുസരിച്ച്, തങ്ങളുടെ കുടുംബത്തിലെ അന്തരീക്ഷത്തെ കണക്കാക്കി ഉത്സവമായി മാറ്റേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് അധികം ചിരിക്കൂ, അധികം നേടൂ എന്നാണ് ഞാൻ പറയുന്നത്. എത്ര സന്തോഷത്തോടെ നിങ്ങൾ സമയം കഴിക്കുന്നുവോ അത്രയധികം മാർക്ക് കിട്ടും. പരീക്ഷിച്ചു നോക്കൂ, നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുമ്പോൾ, പുഞ്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വയം വിശ്രമം ലഭിക്കുന്നതായി തോന്നും. സ്വാഭാവികതയോടെ ശാന്തമായ മനസ്സുണ്ടാകുന്നു. ശാന്തിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യങ്ങൾ പോലും ഓർമ്മ വരും. ഒരു വർഷം മുൻപ് ക്ലാസ്റൂമിൽ ടീച്ചർ എന്തു പറഞ്ഞു എന്ന മുഴുവൻ ദൃശ്യം തന്നെ ഓർമ്മ വരും. ഓർമ്മകളെ വിളിച്ചു വരുത്താനുള്ള ശക്തി, അത് ശാന്തമായ മനസ്സിലാണ് ഏറ്റവുമധികമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ടെൻഷനിലാണെങ്കിൽ എല്ലാ വാതിലുകളും അടഞ്ഞുപോകുന്നു. പുറത്തുള്ളത് അകത്തേക്കും വരില്ല, അകത്തുള്ളത് പുറത്തേക്കും വരില്ല. ചിന്താ പ്രക്രിയയ്ക്ക് തടസ്സമുണ്ടാകുന്നു, അത് അങ്ങനെ തന്നെ ഒരു ഭാരമായി മാറുന്നു. പരീക്ഷയ്ക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, എല്ലാം ഓർമ്മ വരും. പുസ്തകം ഓർമ്മ വരും, അധ്യായം ഓർമ്മ വരും, പേജ് നമ്പർ ഓർമ്മ വരും, പക്ഷേ ആ വേണ്ട വാക്ക് മാത്രം ഓർമ്മ വരില്ല. പക്ഷേ പരീക്ഷ എഴുതി പുറത്തെത്തിയാൽ ഉടൻ, അയ്യോ, ഇതായിരുന്നല്ലോ ആ വാക്ക് എന്ന് ഓർമ്മ വരികയും ചെയ്യും. അകത്തുവച്ച് ഓർമ്മ വരാത്തതെന്താ? മാനസിക സമ്മർദ്ദം കാരണം. പുറത്തെത്തിയപ്പോൾ ഓർത്തതെങ്ങനെ? നിങ്ങളല്ലേ ഉണ്ടായിരുന്നുള്ളൂ, ആരും പറഞ്ഞു തന്നില്ലല്ലോ. പക്ഷേ അകത്തുള്ളത് പുറത്തു വന്നു, കാരണം നിങ്ങളുടെ മനസ്സ് ശാന്തമായി. അതുകൊണ്ട് ഓർമ്മ വിളിച്ചു വരുത്താൻ ഏറ്റവും വലിയ മരുന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റിലാക്സേഷനാണ്, വിശ്രമമാണ്, ശാന്തിയാണ്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, മാനസിക സമ്മർദ്ദമുണ്ടെങ്കിൽ നമുക്ക് മറവിയുണ്ടാകുന്നു, ശാന്തിയുണ്ടെങ്കിൽ നമുക്ക് സങ്കൽപ്പിക്കാൻ പോലുമാകാത്ത വിധം കാര്യങ്ങൾ ഓർമ്മയിലേക്കെത്തുകയായി. അത് വളരെ പ്രയോജനമുള്ളതാകും. നിങ്ങൾക്കറിയില്ല എന്നതല്ല പ്രശ്നം. നിങ്ങൾ അധ്വാനിച്ചു പഠിച്ചില്ല എന്നതുമല്ല പ്രശ്നം. പക്ഷേ മാനസിക സമ്മർദ്ദമുള്ളപ്പോൾ നിങ്ങളുടെ അറിവ് പഠിച്ചതെല്ലാം അമർന്നുപോകുന്നു. നിങ്ങളുടെ മാനസിക സമ്മർദ്ദം ഇതിനെയെല്ലാം കീഴ്പ്പെടുത്തിക്കളയുന്നു. അതുകൊണ്ട് ഓർത്തോളൂ, എ ഹാപ്പി മൈൻഡ് ഈസ് ദ സീക്രട്ട് ഫോർ ഗുഡ് മാർക്ക് ഷീറ്റ്. സന്തോഷമുള്ള മനസ്സാണ് നല്ല മാർക്കിനടിസ്ഥാനം. ചിലപ്പോഴൊക്കെ തോന്നും വേണ്ട രീതിയിൽ പരീക്ഷയെ കാണാനാകുന്നില്ലെന്ന്, ജീവൻ മരണ പ്രശ്നമാണെന്ന് തോന്നിപ്പോകുന്നു. നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷ വർഷം മുഴുവൻ നടത്തിയ പഠനത്തിൻ്റെ പരീക്ഷയാണെന്ന് വിചാരിക്കും. എന്നാൽ ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പരീക്ഷയല്ല. എങ്ങനെ ജീവിച്ചു, എങ്ങനെ ജീവിക്കുന്നു, എങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ പരീക്ഷയല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ക്ലാസ് റൂമിൽ നോട്ട്ബുക്കിനെ അടിസ്ഥാനമാക്കി എഴുതിയ പരീക്ഷയെ കൂടാതെ പല പരീക്ഷകളെയും നേരിടേണ്ട അവസരം നിങ്ങൾക്കുണ്ടാകും. അതുകൊണ്ട് പരീക്ഷയ്ക്ക് ജീവിതവിജയവുമായോ പരാജയവുമായോ ബന്ധമുണ്ടെന്ന വിചാരം ഉപേക്ഷിക്കണം. നമ്മുടെ കൺമുന്നിൽ മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൾ കലാമിൻ്റെ ഉദാഹരണമുണ്ട്. അദ്ദേഹം വായുസേനയിൽ ചേരാൻ പോയിട്ട് പരാജയപ്പെട്ടു. ആ പരാജയം കാരണം അദ്ദേഹം നിരാശനായിരുന്നുവെങ്കിൽ, ജീവിതത്തോട് പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ ഭാരതത്തിന് ഇത്രയും വലിയ ഒരു സയന്റിസ്റ്റിനെ ലഭിക്കുമായിരുന്നോ? ഇത്രയും മഹാനായ രാഷ്ട്രപതിയെ ലഭിക്കുമായിരുന്നോ എന്നാലോചിച്ചു നോക്കൂ. ഇല്ലായിരുന്നു. ഒരു റിജ ആനന്ദ് എനിക്കൊരു ചോദ്യം അയച്ചു തന്നു. ഇന്നത്തെ ഈ അവസരത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ മുന്നിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം വിദ്യാഭ്യാസം പരീക്ഷാ കേന്ദ്രീകൃതമാണ് എന്നതാണ്. മാർക്ക് ഏറ്റവും മഹത്തായതായിരിക്കുന്നു. അതുകൊണ്ട് മത്സരം വളർന്നിരിക്കുന്നു. അതോടൊപ്പം വിദ്യാർത്ഥികൾക്കിടയിൽ മാനസിക സമ്മർദ്ദവും വർദ്ധിച്ചിരിക്കുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ ഇന്നത്തെ ഈ പോക്കും ഇതിൻ്റെ ഭാവിയും സംബന്ധിച്ച് അങ്ങയുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു. റിജ തന്നെ ഉത്തരം നൽകിയിരിക്കുന്നുവെങ്കിലും ആ കുട്ടി ആഗ്രഹിക്കുന്നത് ഞാനും എൻ്റെ അഭിപ്രായം പറയണമെന്നാണ്. മാർക്കിനും മാർക്ക്ഷീറ്റിനും വളരെ പരിമിതമായ ഉപയോഗമാണുള്ളത്. ജീവിതത്തിൽ അതല്ല എല്ലാം. ജീവിതം മുന്നോട്ടു പോകുന്നത് നിങ്ങൾ എത്ര അറിവ് നേടി എന്നതിനെ ആശ്രയിച്ചാണ്. നിങ്ങൾ എന്തറിഞ്ഞു, അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിച്ചോ എന്നതനുസരിച്ചാണ് ജീവിതം മുന്നോട്ടു പോവുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധമുണ്ടോ, നിങ്ങൾക്ക് ആഗ്രഹങ്ങളുണ്ടോ, ഇവ രണ്ടും തമ്മിൽ എന്തെങ്കിലും പൊരുത്തമുണ്ടോ എന്നതിനെ അനുസരിച്ചാണ് ജീവിതം പോവുക. ഈ കാര്യങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ മാർക്ക് വാൽ ചുരുട്ടി നിങ്ങളുടെ പിന്നാലെ വരും. നിങ്ങൾക്ക് മാർക്കിൻ്റെ പിന്നാലെ പോകേണ്ട ഒരാവശ്യവും ഒരിക്കലും വരികയില്ല. ജീവിതത്തിൽ നിങ്ങൾക്ക് അറിവാണ് പ്രയോജനപ്പെടുക, നൈപുണ്യമാണ് പ്രയോജനപ്പെടുക, ആത്മവിശ്വാസമാണ് പ്രയോജനപ്പെടുക, നിശ്ചയദാർഢ്യമാണ് പ്രയോജനപ്പെടുക. നിങ്ങളുടെ കുടുംബത്തിൽ ഒരു ഡോക്ടറുണ്ട് എന്ന് വിചാരിക്കുക. കുടുംബത്തിലെ എല്ലാവരും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകുന്നെങ്കിൽ അദ്ദേഹം കുടുംബ ഡോക്ടറായിരിക്കും. എന്നാൽ നിങ്ങളുടെ കുടുംബ ഡോക്ടർക്ക് എത്ര മാർക്കുണ്ടെന്ന് നിങ്ങൾ ഒരിക്കലും ചോദിച്ചിട്ടുണ്ടാകില്ല. ഒരു ഡോക്ടറെന്ന നിലയിൽ കൊള്ളാം എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം. നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ചികിത്സ ഗുണം ചെയ്യുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചികിത്സ തേടും. നിങ്ങൾക്കേതെങ്കിലും ഒരു വലിയ കേസ് നടത്താൻ ഏതെങ്കിലും വക്കീലിൻ്റെ അടുത്ത് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാർക്ക് ഷീറ്റ് നിങ്ങൾ നോക്കാറുണ്ടോ? അദ്ദേഹത്തിൻ്റെ അനുഭവം, അറിവ്, വിജയങ്ങൾ എന്നിവയൊക്കെയാണ് നോക്കുക. അതുകൊണ്ട് മാർക്കിൻ്റെ ഭാരം നമ്മെ ശരിയായ വഴിയിൽ പോകുന്നതിൽ നിന്ന് തടയുന്നു. ഇതിൻ്റെ അർത്ഥം പഠിക്കുകയേ വേണ്ട എന്നാണ് എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ പരീക്ഷ തീർച്ചയായും വേണ്ടതാണ്. ഞാൻ ഇന്നലെ എവിടെയായിരുന്നു, ഇന്നെവിടെയാണ് എന്നറിയാൻ ആവശ്യമാണ്. ചിലപ്പോഴൊക്കെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തന്നെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കുറവെങ്കിൽ നിങ്ങൾ കുറുക്കുവഴി തേടുന്നതും തെരഞ്ഞെടുത്ത കാര്യങ്ങളെ മുറുകെ പിടിക്കുന്നതും അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും കാണാം. പക്ഷേ നിങ്ങൾ കൈവച്ച കാര്യങ്ങൾക്ക് പുറത്തുള്ള എന്തിലെങ്കിലും പിടിവീണാൽ, നിങ്ങൾ തയ്യാറാക്കിയ ചോദ്യങ്ങൾക്ക് പുറത്തുള്ള ചോദ്യം വന്നാൽ നിങ്ങൾ തീർത്തും താഴെയെത്തുന്നതും കാണാം. നിങ്ങൾ അറിവിലാണ് കേന്ദ്രീകരിക്കുന്നതെങ്കിൽ നിങ്ങൾ പല കാര്യങ്ങൾ നേടാനാകും ശ്രമിക്കുന്നത്. എന്നാൽ മാർക്കിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നിങ്ങൾ സാവധാനം നിങ്ങളെ ചുരുക്കി നിശ്ചിതമായ കാര്യങ്ങളിൽ നിങ്ങളെ പരിമിതപ്പെടുത്തും, കേവലം മാർക്ക് വാങ്ങാൻ വേണ്ടി. എങ്കിൽ പരീക്ഷയിൽ മുന്നിലെത്തിയാലും ജീവിതത്തിൽ പരാജയപ്പെട്ടു എന്നു വരാം. റിജ മത്സരത്തെക്കുറിച്ചുകൂടി പറഞ്ഞു. ഇത് വളരെ മനഃശാസ്ത്രപരമായ പോരാട്ടമാണ്. സത്യത്തിൽ ജീവിതത്തെ മുന്നോട്ടു നയിക്കാൻ മത്സരം പ്രയോജനപ്പെടുന്നില്ല. ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ തന്നോടു തന്നെ മത്സരിക്കുകയാണ് വേണ്ടത്. കഴിഞ്ഞ ദിവസത്തേക്കാൾ വരാൻ പോകുന്ന ദിവസം കൂടുതൽ നല്ലതാകുന്നതെങ്ങനെ? ഒന്ന് സംഭവിച്ചു കഴിഞ്ഞു പോയതിനേക്കാൾ വരാൻ പോകുന്ന അവസരം കൂടുതൽ നല്ലതാകുന്നതെങ്ങനെ? പലപ്പോഴും നിങ്ങളിത് കളിക്കളത്തിൽ കണ്ടിട്ടുണ്ടാകും. അവിടുത്തെ കാര്യം വേഗം മനസ്സിലാകും. അതുകൊണ്ട് ഇവിടുത്തെ ഉദാഹരണം പറയാം. അധികവും വിജയികളാകുന്ന കളിക്കാരുടെ കാര്യത്തിൽ അവർ സ്വയം